കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവമായിട്ടുള്ള ഒരു വ്യക്തിയുടെ റിലേഷനെയും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഫെലോഷിപ്പിനെയും ദൈവമക്കളുടെ ഫെലോഷിപ്പിനെയും പറ്റി ചിന്തിക്കുകയും നമ്മൾ ചിന്തിച്ചു ഈ റിലേഷനും ഫെലോഷിപ്പും ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ എങ്ങനെയായിരുന്നു. മനുഷ്യനും ദൈവവുമായി ഒരു പിതാവ് മകൻ എന്ന നിലയിലുള്ള റിലേഷനും അതുപോലെ തന്നെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഫെലോഷിപ്പും റിലേഷനും ഏദനിൽ ആദാമിൽ വെച്ചിട്ടത് നഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൂശിൽ യേശു ക്രൂശിൽ കൂടി അത് റെസ്റ്റോർഡ് ആവും. ആ റിലേഷൻ അത് പെർമനന്റ് ആണ്, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്, അത് ഒരിക്കലും പിരിയാത്ത ദൈവമായിട്ടുള്ള ബന്ധമാണ്. എന്നാൽ ആ ഫെലോഷിപ്പ് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഫെലോഷിപ്പ് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഫെലോഷിപ്പ് നഷ്ടപ്പെടുന്നതോടുകൂടി ദൈവിക സന്തോഷവും സമാധാനവും ജീവനും എല്ലാം നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാതെ നമ്മളൊരു അരിഷ്ട ക്രിസ്ത്യാനിയായിത്തീരും. അതിന് ഇവഞ്ച്വലി അത് നമ്മളുടെ റിലേഷനെ പോലും നഷ്ടപ്പെടുത്താനായിട്ടുള്ള സാധ്യത ദൈവവചനത്തിൽ പറയും. എന്നാൽ നമുക്ക് ഈ റിലേഷൻ എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാതെ നമുക്ക് കർത്താമായിട്ടുള്ള ഫെലോഷിപ്പിലും ജീവിക്കാൻ കഴിയത്തില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അപ്പോസ്തലന്മാര് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അവർ ലേഖനം എഴുതുമ്പോഴും അവർ സംസാരിക്കുമ്പോഴും എല്ലാം അവരുടെ ഫോക്കസ് ആദ്യം കുറെ കൽപ്പനകൾ ഇവർക്ക് കൊടുക്കുകയായിരുന്നില്ല, കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയായിരുന്നില്ല. അതിന് പകരം ദൈവവുമായിട്ടുള്ള റിലേഷൻ ക്രൂശിൽ വെച്ചിട്ട് യേശു ക്രിസ്തുവിൽ കൂടി സാധിച്ച ആ ഒരു കാര്യത്തെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അത് മനസ്സിലായെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള കണ്ടിന്യൂസ് ഫെലോഷിപ്പിൽ കൂട്ടായ്മയിൽ ജീവിക്കാൻ കഴിയൂ എന്നവർക്കറിയാം. അതുകൊണ്ട് അവർ ആ ഒരു ഓർഡറാണ് ഫോളോ ചെയ്തത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെടുത്ത് അവൻ എന്തായിരിക്കുന്നു, യേശു ക്രിസ്തുവിൽ എന്താണ് എന്നവന് തിരിച്ചറിയുന്നില്ലെങ്കിൽ അവനത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തില്ല. അവനത് ആ സ്പിരിച്വൽ റിച്ചസ് അവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ലേഖനങ്ങൾ വായിച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് എപ്പോഴും മനസ്സിലാകുന്നത് അവരാദ്യത്തെ അധ്യായങ്ങളൊക്കെ കുറെ കൽപ്പനകളോ കുറെ ഇൻസ്ട്രക്ഷൻസോ ഒന്നും കൊടുക്കുകയായിരുന്നില്ല. അതിനു പകരം അവർ ക്രിസ്തുവിൽ എന്താണ് എന്നും യേശു ക്രിസ്തുവിൽ കൂടി അവർക്ക് എന്താണ് ലഭിച്ചതെന്നും ക്രൂശിൽ യേശു ക്രിസ്തു എന്താണ് സ്ഥാപിച്ചതെന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. നമ്മൾ വാക്യങ്ങൾ എടുക്കണമെന്നില്ല. റോമാലേഖനം 12:1-12 അധ്യായം വരെ അനേക കാര്യങ്ങൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് പൗലോസ് പറയുന്നത്. ദെയർഫോർ, ഇംഗ്ലീഷിൽ ദെയർഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗം. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നേരെ ആദ്യമേ നിങ്ങൾ കർത്താവിനെ അനുസരിക്കണമെന്ന് പറയുകയായിരുന്നില്ല. അങ്ങനെ കണക്കേയില്ല എന്നവർക്കറിയാം. എഫ് എസ് ലേഖനം 4 അധ്യായത്തിന്റെ 1 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നടക്കാനായിട്ട് പറയാണ്. ഫിലിപ്പി ലേഖനം 2 12 അധ്യായം 12 വാക്യം, കൊലോസ് ലേഖനം 3 1 വാക്യം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. എന്നാൽ ഇതിന്റെ എല്ലാം ബേസിക്, അവർ ബേസായിട്ട് അവർ പറയുന്നത് ദൈവവുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ആ റിലേഷനിൽ നിങ്ങൾ സെക്യൂർഡ് ആയിരിക്കണം. ആ ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാതെ, അത് അനുഭവിക്കാതെ, അത് അറിയാതെ നിങ്ങളുടെ ജീവിതം ഒരു അരക്ഷിത ജീവിതമായിരിക്കും. അന്നേരം അതാണ് ഇവർ എംഫസൈസ് ചെയ്യുന്നത്, അത് പറയാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പലരുടെയും ചിന്ത, ഈ ഒരു സെക്യൂരിറ്റി, ഈ ഒരു അഷുറൻസ് മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനവനെ പാപം ചെയ്യുമെന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ, പലരും ഈ മനുഷ്യരെ അരക്ഷിതനായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കും. അവന്റെ രക്ഷയെപ്പറ്റി അവന്റെ ഉറപ്പ് ഇല്ലാത്തവനായി ഇവനെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇവനെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കും. അവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ ദൈവത്തെ യഥാർത്ഥം നമുക്കറിയുന്ന പോലെ നമുക്ക് ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ ഞാനൊരു പിതാവ് എന്ന രീതിയിൽ അറിഞ്ഞാലേ ഞാൻ പിതാവ് എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുള്ളൂ. ദൈവത്തെ ഞാനൊരു ജഡ്ജ് എന്ന രീതിയിലാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നതെങ്കിൽ, അങ്ങനെ മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നു അങ്ങനെയായിരിക്കും. അന്നേരം അങ്ങനെയല്ല കർത്താവ് പ്രസന്റ് ചെയ്തത്, അങ്ങനെയല്ല അപ്പോസ്തലന്മാർ പ്രസന്റ് ചെയ്തത്, പരീശന്മാരങ്ങനെയായിരുന്നു ചെയ്തത്. പരീശന്മാരുടെ ദൈവസങ്കല്പത്തെ വലിച്ചു കീറി ആ തിരശീലയ്ക്കകത്തുള്ള യഥാർത്ഥ ദൈവമായിട്ടുള്ള പിതാവായ ദൈവത്തെ വെളിപ്പെടുത്താനായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അവൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, അവന്റെ മടിയിൽ ഇരുന്നവനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹി റിവീൽഡ് ഹിം. ദൈവത്തിന് യേശു ക്രിസ്തുവിനെ അറിയത്തുള്ളൂ ദൈവം എന്താണെന്നുള്ളത്. അന്നേരം ഞാൻ പറഞ്ഞത്, ഈ ഇങ്ങനെ കുറെ പേടിപ്പിച്ച് അരക്ഷിതാവസ്ഥയിൽ മനുഷ്യനെ നിർത്തി
അവനെ കൊണ്ട് അത് ചെയ്താൽ അവൻ നരകത്തിൽ പോകും എന്നുള്ള പേടിയിൽ ഇവനെ അനുസരിപ്പിക്കുകയായിരുന്നില്ല അപ്പോസ്തലന്മാർ ചെയ്തത്. അതിന് പകരം അങ്ങനെയാണെങ്കിൽ നമ്മളും ഇപ്പോഴത്തെ ഇവിടുത്തെ മതവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ. ദൈവം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് വരുന്നത് തന്റെ മണവാട്ടിയെ ചേർക്കാനായിട്ടാണ്. ഒരു ഭർത്താവ് ഭാര്യയെ ചേർക്കാനായിട്ട് വരുന്നത് പോലെയാണ് കർത്താവ് വരുന്നത്. മക്കളെ ചേർക്കാനായിട്ട് അപ്പൻ വരുന്ന പോലെയാണ് കർത്താവ് വരുന്നത്. അല്ലാതെ നമ്മളുടെ പെർഫോമൻസിന് ജഡ്ജ് ചെയ്യാനായിട്ട് ഒരു ജഡ്ജിയായിട്ട് ഈ ഭൂമിയിലേക്ക് കർത്താവ് വരികയും നമ്മളുടെ പെർഫോമൻസ് എല്ലാം രണ്ട് തട്ടിൽ നോക്കിയിട്ട് നമ്മളുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നമ്മളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോവുകയും മോശമാണെങ്കിൽ നരകത്തിലേക്ക് തള്ളാനായിട്ടുള്ള ഒരു ത്രാസമായിട്ടല്ല കർത്താവ് വരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ മതം പഠിപ്പിക്കുന്നത്. അതേ സങ്കല്പമാണ് നമുക്കുള്ളെങ്കിൽ നമ്മളും അതേ പഠിപ്പിക്കത്തുള്ളൂ. അതിന് ഞാൻ പറഞ്ഞത്, ഈ ആദ്യം ഏറ്റവും പ്രധാനം ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് കർത്താവുമായിട്ടുള്ള ആ വ്യക്തിയുടെ റെസ്റ്റോർഡ് റിലേഷൻ എന്താണ് എന്നുള്ളതാണ്. അതാണ് അപ്പോസ്തലന്മാർ പറയാനായിട്ട് ശ്രമിക്കുന്നത്, അതാണ് അവര് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ അരക്ഷിത ക്രിസ്ത്യാനികളുടെ വീണ്ടും ജനിച്ച വ്യക്തികളുടെ അരക്ഷിതാവസ്ഥയുടെ ഏറ്റവും പ്രധാന കാരണം അവർക്ക് ദൈവത്തെ പിതാവായിട്ട് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ പ്രധാന പ്രശ്നം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ഈ ഒരു റിലേഷൻ മനസ്സിലായി കഴിയുമ്പോഴേക്കും നമ്മുടെ അരക്ഷിതാവസ്ഥ മാറും. ഈ ഒരു റിലേഷൻ നമുക്ക് മനസ്സിലാകുമ്പോഴേക്കും ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഒരുവൻ വരികയും കർത്താവിന്റെ സ്നേഹത്തിൽ അവൻ റെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ഉൽപ്പത്തിയിൽ. അങ്ങനെയാണ് ദൈവം മനുഷ്യനായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും വീണ്ടും ജനിച്ച ദൈവമക്കൾ. അല്ലെ, ഉൽപ്പത്തി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആദം ദൈവമായിട്ടുള്ള ക്ലോസ് റിലേഷനിലും ക്ലോസ് ഫെലോഷിപ്പിലുമായിരുന്നു. അവൻ ഒന്നിനെ പറ്റിയും ചിന്തയില്ലായിരുന്നു. അവൻ എന്ത് കഴിക്കും, എന്ത് കുടിക്കും, അവന് പിള്ളേരുണ്ടായി കഴിയുമ്പോൾ അവരെ എങ്ങനെ വളർത്തും, അവരെ എങ്ങനെ പഠിപ്പിക്കും, അവരിന് വലുതാകുമ്പോൾ എങ്ങനെ കല്യാണം കഴിപ്പിക്കും, എന്തൊക്കെ ചിന്തിക്കാമായിരുന്നു ആദത്തിന് അല്ലെ. ആദം ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആദത്തിനറിയാം ദൈവം എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് അവനെ സൃഷ്ടിച്ചത് തന്നെ. ആദത്തിനറിയാമായിരുന്നു ആ റിലേഷൻ മുമ്പോട്ട് പോകും തോറും അവൻ ഒന്നിനെ പറ്റിയും പറയേണ്ടില്ല. അവൻ ആരെ കല്യാണം കഴിക്കുന്ന പോലും അവൻ ചിന്തിച്ചില്ല അല്ലെ. ആദമാണോ ഭാര്യ സെലക്ട് ചെയ്തത്? ഞാൻ ആ വാക്യങ്ങളിലേക്കൊന്നും പോകാൻ എനിക്ക് സമയമില്ല. ആദം ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ആദത്തിന് കണ്ടു തോന്നിയിട്ട് ആദം ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ പോകുമായിരുന്നില്ല. ദൈവം ഇത് കണ്ടു. എന്നിട്ട് ആദം ഉറങ്ങിയപ്പോൾ ദൈവം അവന് വേണ്ടിയിട്ടൊരു തക്ക എന്നാൽ ആദം ഉറക്കത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത്, തന്റെ പ്രിയന് അവനത് ഉറക്കത്തിൽ കൊടുക്കും. നേരം ദൈവമായിട്ടുള്ള റെസ്റ്റിൽ റിലേഷനിൽ വരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനെ വറി ചെയ്യുന്നില്ല. ആ റിലേഷൻ അറിയാത്തവർ, ആ റിലേഷൻ ഇല്ലെങ്കിൽ ആ റിലേഷനിൽ ജീവിക്കാത്തവർ, ആ ഫെലോഷിപ്പിൽ ജീവിക്കാത്തവരുടെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥയാണ് എപ്പോഴും. അവരുടെ വറീസ് എപ്പോഴും ഈ ഭൂമിയിലെ കാര്യങ്ങളെ പറ്റിയാണ്. അതുകൊണ്ടാണ് മത്തായി 6-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ഇതേ കാര്യം പറഞ്ഞ് അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 6-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ് ഉടുപ്പിനെപ്പറ്റി വിചാരപ്പെടുന്നതിനെപ്പറ്റി പറഞ്ഞു വരുമ്പോഴാണ്. അതിന്റെ അടിസ്ഥാന കാരണം പറയുന്നുണ്ട്, രണ്ട് യജമാന്മാരുണ്ട് ഈ ഭൂമിയിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യജമാനെ സേവിക്കാം. ദൈവത്തെ നിങ്ങൾ യജമാനായിട്ട് സേവിക്കുകയാണെങ്കിൽ, യേശുവാണ് നിങ്ങളുടെ കർത്താവെങ്കിൽ, രണ്ട് കർത്താക്കന്മാരിൽ ഒരാളെ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, യേശുവിനെ നിങ്ങൾ കർത്താവായിട്ട് വെച്ച് കഴിഞ്ഞാൽ, ദൈവരാജ്യം നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് തന്റെ മക്കളെ പോറ്റുക എന്നുള്ളത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, അത് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദെയർഫോർ നിങ്ങളോട് ഞാൻ പറയുന്നത്, 25-ാമത്തെ വാക്യം, എന്തു തിന്നുമെന്ന് എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്നും നിങ്ങളുടെ ശരീരത്തിനായിട്ടും കൊണ്ടും വിചാരപ്പെടരുത്. ദെയർഫോർ, വൈ ദേർ ഇസ് എ ദെയർഫോർ, ബിക്കോസ് യു ഹാവ് റെസ്റ്റോർഡ് ടു ദ റിലേഷൻ. ദൈവമായിട്ടുള്ള റിലേഷനിലേക്ക് വന്നു. നിങ്ങൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ അല്ല സേവിക്കുന്നത് എങ്കിൽ, എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ്, ആകയാൽ എന്തു തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെട്ടത് ഈ ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നുവല്ലോ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ഇത് ആവശ്യമെന്ന് അറിയുന്നു. അന്നേരം അവിടെ പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥനായ ദൈവമാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി എല്ലാം വറി ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എല്ലാം വറി ചെയ്യണം. അങ്ങനെയാണ് മിക്ക ക്രിസ്ത്യാനികളുടെയും ജീവിതവും. അവരുടെ പേരിൽ സ്വർഗസ്ഥനായ പിതാവ് കൊണ്ട് അവർ വറിയുകയും ചെയ്യും. അന്നേരം ജാതികളെ പോലെ ജീവിക്കുകയും പേരിൽ ദൈവം പിതാവാണെന്ന് പറയുകയും ചെയ്യുന്ന വ്യക്തി. അന്നേരം അവർ മറിയുകയും ചെയ്യും, അവര് അതിന്റെ പുറകെ ഓടും, പ്രശ്നങ്ങൾ തുറക്കാനായിട്ട്, പണം ഉണ്ടാക്കാനായിട്ട്, വീണ്ടും വീണ്ടും പണം കൂട്ടാനായിട്ട്, എല്ലാത്തിനും പറയപ്പെടും മനസ്സ് നിയന്ത്രിക്കപ്പെടുന്ന ഈ കാര്യങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് മുമ്പേ ദൈവത്തിന്റെ രാജ്യം ഒരുത്തൽ അന്വേഷിക്കുകയാണെങ്കിൽ, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നിനെ പറ്റിയും കെയർലെസ് ആയിട്ട് ഒന്നും അറിയാതെ തേരാപ്പാര നടക്കണമെന്നല്ല, അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. ദൈവം നിങ്ങളുടെ രാജാവായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒന്നും അറിയാതെ ഒരു ഭ്രാന്തനെ പോലെ നടക്കുക, അതല്ല. ഇവിടെ പറഞ്ഞ ദൈവം നിങ്ങളുടെ രാജാവാണെങ്കിൽ ദൈവം ഇതിനെപ്പറ്റി കയറിയും. ഇനി ഞാനത് അല്ല പറയാൻ വന്നത്, ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി ദൈവമായിട്ട് റിലേഷനിലേക്ക് റെസ്റ്റോർഡ് ആയി കഴിയുമ്പോൾ അത് അപ്പോസ്തലന്മാർ ഇവരെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവർ അരക്ഷിതാവസ്ഥ മാറണം. ഒന്ന്, അവർക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളെ പറ്റിയുള്ള അവരുടെ മനസ്സിൽ അവരെപ്പറ്റി വറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ മാറിയിട്ട് അവർക്ക് മനസ്സിലാവണം സ്വർഗസ്സനായ ഒരു പിതാവ് അവർക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയണം. രണ്ടാമത്, ഈ ഒരു റിലേഷൻ മനസ്സിലായെങ്കിൽ മാത്രമേ ഇവർക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലും മറ്റുള്ളവരുമായിട്ടുള്ള ദൈവസഭയിലെ മറ്റുള്ളവരുമായിട്ടുള്ള ഫെലോഷിപ്പിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഇത് രണ്ടും ഈ മുകളിലായിട്ടുള്ള ദൈവമായിട്ടുള്ള റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അല്ലെങ്കിൽ ഈ കാര്യത്തിലും പ്രശ്നങ്ങൾ വരും, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും പ്രശ്നങ്ങൾ വരും, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും പ്രശ്നം വരും. ആക്ച്വലി നമ്മൾ ഉൽപ്പത്തിയിൽ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിൽ ആത്മാവിൽ ഒന്നായിരുന്നു. ആത്മാവിൽ ദൈവവും മനുഷ്യനും തമ്മിൽ മുകളിലേക്കൊരു റിലേഷൻ ഒന്നായിരുന്നപ്പോൾ ഭാര്യയും ഭർത്താവും എങ്ങനെയായിരുന്നു പറഞ്ഞിരിക്കുന്നത്? ഭാര്യയും ഭർത്താവും ഒരു ശരീരമായിരുന്നു അല്ലെ? ഭാര്യയും ഭർത്താവും ഒരു ശരീരമായിരിക്കാൻ കാരണം ദൈവവും മനുഷ്യനും തമ്മിൽ ആത്മാവിലുള്ള ബന്ധം എന്തായിരുന്നു? ദൈവവും മനുഷ്യനുമായിട്ട് ആത്മാവിൽ ഒന്നായിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ശരീരമായി തീരാനായിട്ട് കഴിയും. അങ്ങനെയേ ദൈവസഭയ്ക്കും ഒരു ശരീരമായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ മുകളിലേക്കുള്ള റിലേഷൻ ബ്രേക്ക് ആവുമ്പോൾ, മനുഷ്യൻ അരക്ഷിതനാവുമ്പോൾ അത് അവന്റെ റിലേഷനിലേക്കും ബാധിക്കപ്പെടും. അങ്ങനെയാണ് കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് സഭാജീവിതത്തിലും പ്രശ്നം ഉണ്ടാകുന്നത്. അതിന്റെ റൂട്ട് പ്രോബ്ലം ദൈവമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ തെറ്റിയിരിക്കുന്നു, ഫെലോഷിപ്പ് തെറ്റിയിരിക്കുന്നു, കർത്താവിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്കില്ല. അതില്ലാത്തപ്പോൾ അത് ബാക്കിയുള്ളതിലേക്കും പകരാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ, ഒന്ന് യോഹന്നാൻ ഇതേ കാര്യമാണ് പറയുന്നത്. യോഹന്നാൻ ലേഖനം ഒന്ന് യോഹന്നാൻ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 1-3 വാക്യങ്ങൾ അവിടെ പറയാണ്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദേ ആർ ബോൺ ഫ്രം ഗോഡ്. അടുത്തത്, ജനിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. അന്നേരം ഉറപ്പാണ്, അന്നേരം ഇങ്ങനെയാണ്. ഒന്ന്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന്റെ ഒരു എവിഡൻസ് ആണ് പറയുന്നത്, അതിന്റെ തെളിവാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം തന്നിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അന്നേരം ദൈവമായിട്ടുള്ള റിലേഷനും ബാക്കിയുള്ളവരുടെ റിലേഷനും അവരുമായിട്ടുള്ള ഫെലോഷിപ്പും അതോടുകൂടി റെസ്റ്റോർഡ് ആകുന്നു. അന്നേരം ഈ റെസ്റ്റോർഡ് റിലേഷനെയും ഈ റെസ്റ്റോർഡ് ഫെലോഷിപ്പിനെയും വെളിപ്പെടുത്താനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളായതുകൊണ്ട് ഇതിനെ വെളിപ്പെടുത്താൻ ദൈവസഭയ്ക്ക് കർത്താവ് 2 ചടങ്ങുകൾ അല്ലെങ്കിൽ 2 സെറമണീസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്നാനവും കർത്തൃമേശയും. ഈ രണ്ടും രണ്ട് കൽപ്പനകളല്ല. പലരും ഇത് കൽപ്പനകളായിട്ട് പഠിപ്പിക്കാറുണ്ട്. ഇത് കൽപ്പനകളാണ്, പക്ഷെ കൽപ്പനകളെക്കാൾ ഉപരി ഇത് സെറമണീസുമാണ്, ഇല്ലെങ്കിൽ ആ ഒരു കൂതാശ എന്ന് പറയാമെങ്കിൽ, അല്ലെ റിയൽ അർത്ഥത്തിൽ ഇറ്റ്സ് എ റിച്വൽ. കൽപ്പനകളൊക്കെ ഉപരി ഒരു കൽപ്പന എന്ന രീതിയിൽ അനുസരിക്കേണ്ട കാര്യമല്ലത്, ഒരു സ്പിരിച്വൽ റിയാലിറ്റിയെ വെളിപ്പെടുത്തുന്ന ചില ചടങ്ങുകളാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഈ രണ്ട് ചടങ്ങുകളെ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ളൂ, കാരണം രണ്ടിനും രണ്ട് സ്പിരിച്വൽ റിയാലിറ്റീസിനെ വെളിപ്പെടുത്തുന്നതാണ്. ഇതിനെ കർത്താവ് ഇതിനെ ഈ കാര്യങ്ങളെപ്പറ്റി വ്യക്തമാക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളെയും ചേർത്ത് കർത്താവ് പറയുന്നുണ്ട്. മർക്കോസ് 10:38. ഓക്കെ എന്നാ പറഞ്ഞു, ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകണം. യേശുവിന്റെ ശിഷ്യന്മാർ, സബദിപുത്രന്മാർ അവന്റെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. ആ കാര്യം എന്താണെന്നുള്ളത് അവർക്ക് അതോറിറ്റിയാണ് അവർ ചോദിക്കുന്നത്, അവർക്ക് അധികാരം. അതാണ് താഴേക്ക് വരുമ്പോൾ അധികാരത്തെപ്പറ്റി യേശു ക്രിസ്തു പറയുന്നത്. യേശു അവരെ അടുക്കൽ വിളിച്ച് ജാതികളിൽ അധിപതികളിൽ അവരിൽ കർത്തം നടത്തുന്നു, അവരിൽ മഹത്വക്കളായ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് അധികാരം വേണമെന്നാണ് ഇവർ പറയുന്നത്. കർത്താവ് വരുമ്പോൾ അവർക്ക് അതോറിറ്റി വേണം. നേരെ ഈ അതോറിറ്റി വേണം എന്ന് ഇവർ പറഞ്ഞതിന് രണ്ട് കാര്യം: കർത്താവിന്റെ അടുക്കൽ ഇരിക്കണം, കർത്താവിനെ പോലെ അവർക്ക് അധികാരവും വേണം. ഇനി അധികാരം വേണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഇവരോട് പറയുന്നത് ഈ അധികാരം ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കാര്യം കർത്താവോട് പറയാണ്. ഒന്ന്, എന്താണ്? കർത്താവ് ഏൽക്കുന്ന സ്നാനവും കർത്താവ് കുടിക്കുന്ന പാനപാത്രവും നിങ്ങൾക്ക് കുടിപ്പാൻ കഴിയുമോ? നേരെ സ്നാനത്തിനെ പറ്റിയും പാനപാത്രത്തിനെ പറ്റിയും കർത്താവ് റിലേറ്റ് ചെയ്ത് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ. ഇത് രണ്ടും ഒരു വ്യക്തി ഏൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമേ ദൈവം ഒരു സ്പിരിച്വൽ അതോറിറ്റി കൊടുക്കത്തുള്ളൂ. അത് ഇവിടെയും കർത്താവിന്റെ വരവെങ്കിലും. അല്ലാത്തവർക്ക് ആത്മീയ അധികാരങ്ങൾ ദൈവം കൊടുക്കുകയില്ല. അതിനുള്ള ഒരു കാരണവും കൂടിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവ് പറയാണ്, ഞാൻ ഏൽക്കുന്ന സ്നാനവും ഞാൻ കുടിക്കുന്ന പാനപാത്രവും. അതിന് കർത്താവ് ഏറ്റ സ്നാനം എന്താണെന്നുള്ള നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ കർത്താവ് ഏറ്റ സ്നാനം എന്ന് എപ്പോഴും ചിന്തിക്കുന്നത് കർത്താവ് ജോർദാനിൽ യോഹന്നാന്റെ കീഴിൽ ഏറ്റ സ്നാനമാണ്. ഇതേ സ്നാനത്തെയാണ് നമ്മൾ ജലസ്നാനം പഠിപ്പിക്കുമ്പോഴും പറയുന്നത്. എന്നാൽ കർത്താവ് ഏറ്റ സ്നാനം ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സ്നാനം അതല്ല. കർത്താവ് ഏറ്റ സ്നാനം ഇവിടെ കർത്താവ് ഏൽക്കാൻ പോകുന്ന സ്നാനമാണ് പറഞ്ഞത്. എന്താണ് കർത്താവ് ഏൽക്കാൻ പോകുന്ന സ്നാനം? എന്തിനെ പറ്റിയാണ് കർത്താവ് ഇവിടെ പറയുന്നത്? എന്തിനെ? ക്രൂശുമരണത്തിനെ പറ്റിയാണ്. എങ്ങനെ അറിയാൻ കഴിയും? ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തിൽ കർത്താവ് അത് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ലൂക്കോസ് ഈ വാക്യം വായിക്കുന്ന ഒരു മൈക്ക് വെച്ച് വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ലൂക്കോസ് 12:50 അവിടെ പറയാണ്, എങ്കിലും എനിക്ക് ഒരു സ്നാനമേൽക്കാനായിട്ടുണ്ട്. യേശു ക്രിസ്തു പറയുന്നത് എനിക്കൊരു സ്നാനം, ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ബട്ട് ഐ ഹാവ് എ ബാപ്റ്റിസം ടു അണ്ടർഗോ ആൻഡ് ഹൗ ഐ ഡിസ്ട്രസ് ഐ എം അണ്ടിൽ ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. നേരെ കർത്താവ് പറയുകയാണ്, ഒരു സ്നാനം എനിക്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ടുണ്ട്. ആ അക്കംപ്ലിഷ്മെന്റ് കഴിയുന്നോളം ഞാൻ ഞരങ്ങുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ ബൈബിളിൽ യഥാർത്ഥത്തിൽ മൂന്ന് പ്രധാന സ്നാനങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്ന് സ്നാനങ്ങൾ, അത് മൂന്നും തമ്മിൽ റിലേറ്റഡ് ആണ്. അത് മൂന്നും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ജലസ്നാനം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഈ മൂന്ന് കാര്യങ്ങളെയും തമ്മിൽ ആരും റിലേറ്റ് ചെയ്യാറില്ല. അവർ റിലേറ്റ് ചെയ്യുന്നത് വേറെ ചില കാര്യങ്ങളുമായിട്ടാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ജലസ്നാനം പോലും ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ ജോർദാനിലെ സ്നാനം കൊണ്ടാണ്. എന്നാൽ അതിനെ യഥാർത്ഥത്തിൽ റിലേറ്റ് ചെയ്യുന്നത് ഈ കർത്താവ് ക്രൂശിലേറ്റ സ്നാനവുമായിട്ടാണ്. അത് ഞാൻ വിശദീകരിക്കാം. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, കർത്താവിനൊരു സ്നാനം അക്കംപ്ലിഷ് ചെയ്യാനായിട്ടുണ്ട്. ഒരു അക്കംപ്ലിഷ്മെന്റ് കർത്താവിന് പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ആ അക്കംപ്ലിഷ്മെന്റ് കഴിയുന്നിടത്തോളം ഞാൻ ഞരങ്ങുകയാണെന്നാണ് പറയുന്നത്. എന്താണ് ആ അക്കംപ്ലിഷ്മെന്റ്? ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നത്. ഇതെല്ലാം ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി ക്ലിയർ ആകുന്നത്. ലൂക്കോസ് 9:31 വാക്യം:
അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ എരിശിലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു.
ആ എരിശിലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണം എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഹി വാസ് എബൌട്ട് ടു അക്കംപ്ലിഷ് ഇൻ ജെറുസലേം. നേരം ലൂക്കോസിന്റെ സുവിശേഷം 12:50 യേശു ക്രിസ്തു അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്ന ആ സ്നാനത്തിനെ പറ്റി തന്നെയാണ് ഇവിടെയും കർത്താവ് ആ അക്കംപ്ലിഷ്മെന്റ് ആയിട്ട് പറയുന്നത്. ആ എരിശിലേമിൽ അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്ന നിര്യാണം, നേരെ യേശു ക്രിസ്തുവിന്റെ മരണം എന്നത് ഒരു അക്കംപ്ലിഷ്മെന്റ് ആണ്. ഒരു പണി അക്കംപ്ലിഷ് ചെയ്ത് പൂർത്തീകരിക്കുകയാണ്. ഒരു പ്രോജക്ട് എടുത്ത് പൂർത്തീകരിക്കുന്ന ഒരു പൂർത്തീകരണമാണ്. അതെപ്പോഴാണ് അക്കംപ്ലിഷ്ഡ് ആയത്? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 19-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, അതും ഇംഗ്ലീഷിൽ വായിച്ചാൽ ആണ് ക്ലിയർ ആകുന്നത്. യോഹന്നാൻ 19:28,
ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട്.
ആ സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് എന്നുള്ള വാക്യം ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാമോ? Yeah, all things were now accomplished. Then he said, it is finished. നേരെ കർത്താവ് പറയാണ്, it is accomplished. എന്താണ് അക്കംപ്ലിഷ് ചെയ്തത്? യേശു അക്കംപ്ലിഷ് ചെയ്യാനുള്ള സ്നാനം, യേശു യെരുശലേമിൽ അക്കംപ്ലിഷ് ചെയ്യാനായിട്ടുള്ള നിര്യാണം, അത് ഇവിടെ അക്കംപ്ലിഷ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശിൽ വെച്ചിട്ട് കർത്താവ് സകലവും നിവൃത്തിയാക്കുകയാണ്. അതെന്താണ് കർത്താവ് ക്രൂശിൽ വെച്ച് നിവൃത്തീകരിച്ച സ്നാനം? അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് ടൈമില്ല, സമയം കുറവായതുകൊണ്ട്. യേശു ക്രിസ്തു ക്രൂസിൽ വെച്ചിട്ട് അക്കംപ്ലിഷ് ചെയ്തു എന്ന് കണ്ടിട്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനിഷ് എന്ന് പറഞ്ഞത്. എന്താണ് ക്രൂസിൽ അതിന് മുമ്പായിട്ട് അക്കംപ്ലിഷ് ചെയ്തത്? അതിന് മുമ്പായിട്ട് നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു ദൈവ ക്രോധത്തിന്റെ അഗ്നിയിൽ യേശു ക്രിസ്തു സ്നാനമേറ്റു. മനുഷ്യവർഗം ഏറ്റെടുക്കേണ്ട പാപം യേശു ക്രിസ്തു ക്രൂസിൽ വെച്ച് ഏറ്റെടുത്തു. മനുഷ്യന് കടന്നുപോകേണ്ട ആ മരണം യേശു ക്രിസ്തു ആ സ്നാനത്തിൽ കൂടി കടന്നുപോയി. അതിന്റെ ഫലമായിട്ട് തന്നെ ദൈവവുമായി വേർപെട്ടു. മനുഷ്യൻ പാപം ചെയ്ത് വേർപെടേണ്ട, മനുഷ്യൻ കടന്നുപോകേണ്ട ആ ദൈവ ക്രോധത്തിന്റെ അഗ്നിയിൽ കൂടി, ആ തീയിൽ കൂടി കർത്താവ് കടന്നുപോയി. ആ സ്നാനമേറ്റു. ദൈവവും മനുഷ്യനും എന്നതുപോലെ ദൈവത്തിൽ നാകുന്നു. അവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അവസാനമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്ന് കണ്ടിട്ട് കർത്താവ് സകലവും നിവൃത്തിയായിരുന്നു. നേരെ ഞാൻ പറഞ്ഞത് ആദ്യത്തെ സ്നാനം എന്താണ്? ആദ്യത്തെ സ്നാനം എന്നത് യേശു ക്രിസ്തു ക്രൂസിൽ അനുഭവിച്ച ദൈവമായിട്ടുള്ള വേർപാടാണ്. പാപിയായ മനുഷ്യന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ അതിന്റെ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് പാപമാക്കി തീർത്ത, പാപമായിത്തീരുക എന്നത് കൊണ്ടാണ് കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അപ്പോൾ ക്രൂശിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്തലന്മാർ ഈ കാര്യങ്ങളെല്ലാം എഴുതുന്നത്. അതൊരു വ്യക്തിക്ക് പിടികിട്ടണം. യേശു ക്രിസ്തു ക്രൂശിൽ ഒരു സ്നാനമേറ്റു. ആ സ്നാനത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള സെപ്പറേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെയും മനുഷ്യന്റെയും നടുവിൽ മനുഷ്യന്റെ സ്ഥാനത്ത് യേശു ക്രിസ്തു നിന്നു. അപ്പോൾ ക്രൂശിൽ എന്താണ് നടന്നത്? ആ ക്രൂശിൽ നടന്നതിന്റെ ഫലമായിട്ട് എന്താണ് നടക്കുന്നത്? ദൈവവും മനുഷ്യനുമായിട്ട് നിരപ്പിലേക്ക് വന്നു. ഇതേ കാര്യമാണ് റോമാലേഖനം 6 മുതൽ 9 വരെയുള്ള വാക്കിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്നാനം അതാണ്. ആദ്യത്തെ സ്നാനത്തിനോട് ഒരു മനുഷ്യൻ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നതാണ് രണ്ടാമത്തെ സ്നാനം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതെവിടാണ്? അത് ജലസ്നാനത്തിലല്ല. യേശു ക്രിസ്തുവിന് ക്രൂശിലെ സ്നാനവുമായി ഒരു വ്യക്തി പങ്കാളിയാകുന്ന രണ്ടാമതൊരു സ്നാനമുണ്ട്. ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ച ആ മരണത്തിന് പങ്കാളിയാകുന്ന രണ്ടാമത്തെ സ്നാനമാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള താഴേക്കുള്ള വാക്യങ്ങളിൽ പറയുന്നത്. റോമാലേഖനം
ആകയാൽ നാം എന്ത് പറയണ്ടോ,
അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയാണ്, അല്ല യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിലേക്ക് ഒരു വ്യക്തി പങ്കാളിയാവുക, എപ്പോഴാണ് അത് നടക്കുന്നത്? ജലസ്നാനത്തിലല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഞാൻ കുറച്ചുകൂടി വിശദീകരിക്കുകയാണ്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എന്റെ പാപത്തിന് പകരമായി എന്റെ സ്ഥാനത്താണ് യേശു ക്രിസ്തു ആ സ്നാനമേറ്റത് എന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും അത് സമ്മതിക്കുകയും, ഞാൻ ഒരു പാപിയാണ് എന്ന് സമ്മതിക്കുകയും, എന്റെ പാപം ചുമന്നുകൊണ്ട് എനിക്ക് പകരമായി യേശു ക്രിസ്തു ദൈവക്രോധത്തിൽ കൂടി കടന്നുപോയി എന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും യേശു ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അവന്റെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോടുകൂടി ഘോഷിക്കപ്പെടുകയും അവനൊരു പുതിയ മനുഷ്യനായി അവന്റെ ഉള്ളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ സ്നാനം. ഇതേ സ്നാനത്തെ പറ്റിയാണ് കൊരിന്ത്യലേഖനം 12:12 പറഞ്ഞിരിക്കുന്നത്, ബൈ വൺ ബാപ്റ്റിസം യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ വൺ ബോഡി എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നാം അറിയുന്നില്ലയോ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിരുന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എപ്പോഴാണ് നമ്മൾ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റത്? എഫ് എസ് ലേഖനം 2-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ പറയാണ്, അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചവരായിരുന്ന നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എപ്പോഴാണ് നടന്നത്? വീണ്ടും ജനിച്ചപ്പോൾ. എങ്ങനെയാണ് വീണ്ടും ജനനം നടക്കുന്നത്? ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ് ഞാൻ പാപിയാണെന്ന് മനസ്സിലാക്കുകയാണ്, യേശു ക്രിസ്തു ക്രൂശിൽ എനിക്ക് പകരമായി ആ സ്നാനത്തിൽ കൂടി കടന്നുപോയെന്ന് മനസ്സിലാക്കുകയാണ്, അത് എന്റെ സ്നാനമാണ് എനിക്ക് പകരമായിട്ടാണെന്ന് മനസ്സിലാക്കി അതിനോട് ഐഡന്റിഫൈ ചെയ്യുകയാണ്, ഞാൻ റെക്കഗ്നൈസ് ചെയ്യാണ്, ഞാൻ എനിക്ക് പകരമായി അവൻ മരിച്ചു എന്ന് റെക്കഗ്നൈസ് ചെയ്ത് യേശു ക്രിസ്തുവിനെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാമോ? എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെടുന്നു, ഞാൻ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നു. എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ എഫക്ട് പാപത്തിൽ മനുഷ്യനിൽ വന്ന ആ കാര്യത്തെ അതോടുകൂടി ദൈവം മാറ്റുന്നു. പാപം ചെയ്തപ്പോൾ മനുഷ്യനിലേക്ക് വന്നത് എന്താണെന്നറിയാമോ? പാപം ചെയ്തപ്പോൾ മനുഷ്യനും ദൈവത്തിനും ഇടയിൽ വന്നത് ഒരു കാര്യമാണ് പഴയ മനുഷ്യൻ. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പഴയ ഹൃദയം, പാപ ഹൃദയത്തിന്റെ അഗ്രചർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വന്നു. ആ കാര്യം എന്ത് വന്നിരുന്നു? യേശുക്രിസ്തു അത് ഏറ്റെടുത്തപ്പോൾ ദൈവമായിട്ടകന്നു. അത് നാം മനസ്സിലാക്കി അതിനോട് നാം ഹൃദയപൂർവ്വം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പാപ സ്വഭാവം മാറ്റപ്പെടുകയും ആ പഴയ മനുഷ്യൻ മാറ്റപ്പെടുകയും നാം പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. അവനോടുകൂടി മരിക്കുന്നു, അവനോടുകൂടി അടക്കപ്പെടുന്നു, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു. എന്നിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കാനായിട്ട് അവനോടുകൂടി തീരുമാനിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഇതിന്റെ ഇൻ എഫക്ട് അതെന്താണ് സംഭവിക്കുക എന്നുള്ളത് റോമാലേഖനം 5:10 വാക്യത്തിൽ പറയുന്നുണ്ട്. മരണത്തിൽ, അവന്റെ മരണത്തിൽ പങ്കാളികളാകുമ്പോൾ എന്ത് സംഭവിക്കും?
ശത്രുക്കളായിരിക്കുമ്പോൾ,
ദൈവവുമായിട്ടുള്ള ശത്രുതയിലായിരിക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള എനിമിറ്റിയിലായിരിക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള റിലേഷൻ ഇല്ലാതിരിക്കുമ്പോൾ, അതാണ് ആദ്യം കട്ടായത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള റിലേഷൻ കട്ടായി. ദൈവവും മനുഷ്യനുമായി ശത്രുതയിലായിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ?
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ
ദൈവത്തോട് നിരപ്പ് വന്നു. റെക്കൻസൈൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് റെക്കൻസൈൽഡ് ആയത്? ആ ഇടയ്ക്കുള്ള പാപം യേശുക്രിസ്തു ഏറ്റെടുത്ത് മാറ്റിയപ്പോൾ ആ കണക്ഷൻ റെസ്റ്റോർഡ് ആയി. ദാറ്റ് റിലേഷൻ ഈസ് റെസ്റ്റോർഡ് ബാക്ക്. അങ്ങനെ ദൈവമായി നമുക്ക് നിരപ്പ് വന്നു. 1 Cor 5:18-21 വരെയുള്ള വാക്യം. സോറി, 2 Cor അതിന്റെ 5:18 വാക്യം.
അതിനൊക്കെയും ദൈവം തന്നെ
കാരണബോധൻ വായിച്ചു.
അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ തങ്ങൾക്ക് തന്നിരിക്കുന്നു.
അവിടെ മേളിൽ പറഞ്ഞു വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി. ഓൾഡ് ഈസ് ഗോൺ, അല്ലെങ്കിൽ ഓൾഡ് മാൻ ഈസ് ഗോൺ. ഓൾഡ് ഹാർട്ട്, ആ പാർട്ട് മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയണം അത് പുതുതാക്കി. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊക്കെയും ദൈവം തന്നെ കാരണം. അവൻ നമ്മെ ക്രിസ്തു മൂലം റെക്കൻസൈൽഡ്, ദൈവമായി നിരപ്പിച്ചു എന്ന് പറഞ്ഞാൽ റെസ്റ്റോർഡ്, റിലേഷൻ റെസ്റ്റോർഡ് ആയി. ഇത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ക്രൂശിൽ നടന്നത്? ക്രൂശിൽ യേശു ക്രിസ്തു ഏറ്റ സ്ഥാനത്തിൽ. ആ കാര്യം ഞാൻ മനസ്സിലാക്കുമ്പോൾ, അതിനോട് ഞാൻ ഐഡന്റിഫൈ ചെയ്യപ്പെടുമ്പോൾ, എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ട് ഞാൻ അവനോടുകൂടി ഉയർത്തി നിൽക്കുന്നു. അതാണ് യേശുവിനോട് ചേരുന്ന സ്ഥാനം. അതോടുകൂടി ഞാൻ റെസ്റ്റോർഡ് റിലേഷനിലേക്ക് വരികയാണ്. യേശുവിനോട് ചേരുകയാണ്, പിതാവായ ദൈവത്തോടും ചേരുക. കൊലോസ്യ ലേഖനം അതിന്റെ 1:21-22 വാക്യങ്ങൾ.
മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങൾ.
അവിടെ പറയാണ് മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ എന്ത് സംഭവിച്ചു? റെക്കൻസൈൽ, നിരപ്പിച്ചു. എന്താണ് അവിടെ പറഞ്ഞത്? ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ആദ്യം നടന്ന സംഭവം എന്താണ്? ആദ്യം നടന്നത് ദൈവവുമായി ഒരു മനുഷ്യൻ റെസ്റ്റോർഡ് റിലേഷനിലേക്ക് വന്നു, ദൈവമായി നിരപ്പിച്ചു, കർത്താവുമായി നിരന്നു, കർത്താവിനോടുകൂടെ സ്നാനമേറ്റു, കർത്താവിനോടുകൂടെ മരിച്ചു, കർത്താവിനോടുകൂടി അടക്കപ്പെട്ടു, പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ദൈവവുമായിട്ടുള്ള കണക്ഷനിലേക്ക് തിരിച്ചു വന്നു. ദൈവവും മനുഷ്യനുമായി പഴയ റിലേഷനിലേക്ക് വന്നു. ഇതാണ് ക്രൂശിൽ നടന്ന കാര്യം. ഇതിനെ ജലത്തിൽ സാക്ഷീകരിക്കുകയാണ് ജലസ്നാനത്തിൽ ചെയ്യുന്നത്. ഇതിന്റെ പബ്ലിക് എക്സ്പ്രഷനാണ് ജലസ്നാനം. ഞാൻ വളരെ വിശദമായിട്ട് പറയുകയാണ്, പല ആൾക്കാർക്കും ഇതിന്റെ റൂട്ട് അറിയത്. ഇതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വായിച്ചും അർത്ഥം മനസ്സിലാക്കിയാണ് ആൾക്കാരിരിക്കുന്നത്. അന്നേരം സ്നാനമെന്ന് കേൾക്കുന്നിടത്ത് എല്ലാം ജലസ്നാനമല്ല. സ്നാനമെന്ന് കേൾക്കുന്നിടത്ത് ഒരെണ്ണം യേശു ക്രിസ്തുവിന്റെ സ്നാനമാണെങ്കിൽ, രണ്ടാമത്തേത് അവനോടുകൂടെ ചേരുന്ന എന്റെ ഉള്ളിൽ നടക്കുന്ന സ്നാനമാണെങ്കിൽ, മൂന്നാമത്തേത് ഇതിനെ വെളിപ്പെടുത്തുന്ന ജലസ്നാനമാണ്. യേശുക്രിസ്തു ക്രൂശിൽ ഏറ്റ സ്നാനമാണ് ഞാൻ അവനോടുകൂടി ചേരാനായിട്ട് എനിക്ക് കഴിയുന്നത്. അത് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ അവനോടുകൂടി ചേരുന്നത്. അവനോടുകൂടി ചേർന്ന വ്യക്തിയാണ് അത് ജലത്തിൽ സാക്ഷീകരിക്കേണ്ടത്. ഇത് മൂന്നുമാണ് തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ളത്.
അല്ലാതെ കർത്താവ് സ്നാനപ്പെട്ടു അതുകൊണ്ട് നിങ്ങളും അങ്ങ് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ കൽപ്പനയല്ല. അന്നേരം യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവുമായി ഈ റെസ്റ്റോർഡ് റിലേഷനിൽ വരാത്ത ഒരു വ്യക്തി, യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളിൽ വീണ്ടും തന്നെ നടക്കാത്ത ഒരു വ്യക്തി ജലത്തിൽ മുങ്ങിയാൽ അതുകൊണ്ട് ഒരു പ്രയോജനമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ റിച്വൽ. അതും ജലസ്നാനം, അത് ശിശുസ്നാനമാണോ മുതിർന്ന സ്നാനമാണോ എന്നുള്ളത് വിഷയമല്ല. യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം നടന്നോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. എന്നാൽ യഥാർത്ഥത്തിൽ ആ യാഥാർത്ഥ്യം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടന്ന വ്യക്തി, ദൈവമായിട്ടുള്ള റെസ്റ്റോർഡ് റിലേഷനിലേക്ക് വന്ന വ്യക്തി, അവന്റെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞപ്പെട്ട വ്യക്തി, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട വ്യക്തി, അതവൻ ജലത്തിൽ പബ്ലിക്കായി ടെസ്റ്റിഫൈ ചെയ്യുകയാണ്. അവിടെ വെച്ച് അവൻ ജലത്തിൽ ലോകത്തോട് വിളിച്ചു പറയാണ്, ഐ എം എ ന്യൂ ക്രിയേഷൻ, ഞാൻ ഉയർത്തെഴുന്നേറ്റവനാണ്, ഞാൻ ഇനി ലോകത്തിന്റെ വഴിയിൽ നടക്കുന്നവനല്ല, ഞാൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവനാണ്. അത് ജലത്തിൽ ഇവൻ എക്സ്പ്രസ് ചെയ്യുകയാണ് ജലസ്നാനത്തിൽ. ഇതാണ് ഇതിന്റെ ഓർഡർ. അതുകൊണ്ടാണ് കർത്താവ് ഇതിനെ അവിടെ റിലേറ്റ് ചെയ്തത്. നേരെ ജലസ്നാനത്തിൽ നമ്മൾ എന്താണ് വിളിച്ചു പറയുന്നത്? ജലസ്നാനം എന്ന ചടങ്ങിൽ, ഇല്ലെങ്കിൽ സെറിമണിയിൽ, നാം പബ്ലിക്കായി പ്രഖ്യാപിക്കുകയാണ്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ് റെസ്റ്റോർഡ് ബാക്ക് ടു ദ റിലേഷൻ. ക്രിസ്തുവുമായി ഞാൻ ഒന്നായി തീർന്നു, ഞാൻ ദൈവമായി നിരപ്പുള്ളവനാണ്, ഞാൻ ദൈവോപേതലാണ് എന്നുള്ളത് വിളിച്ചു പറയും. അന്നേരം ആദ്യത്തേത് ഞാൻ പറഞ്ഞു, അതൊരു റെസ്റ്റോർഡ് റിലേഷനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കർത്താവ് ഒരു ചടങ്ങ് കൊടുത്തിരിക്കുകയാണ്. ആ റിലേഷൻ റെസ്റ്റോർഡ് ആവാത്ത വ്യക്തികൾ ഈ ചടങ്ങ് ചെയ്താൽ ആ ചടങ്ങ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് ഒന്നാമത് കർത്താവ് പറയുകയാണ്. അത് രണ്ടാമത്തേത് കർത്താവ് പറയുകയാണ്, ഞാൻ കുടിക്കുന്ന, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് കർത്താവ് പറയുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാനായിട്ട് കഴിയുമോ, അതിന്റെ പങ്കാളിയായി തീരാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ചോദിച്ചത്. എന്താണ് കർത്താവിന്റെ പാനപാത്രം? എങ്ങനെയാണ് കർത്താവിന്റെ പാനപാത്രമായിട്ട് നമുക്ക് ഫെലോഷിപ്പ് ഉണ്ടാവുക? യേശു ക്രിസ്തു കുടിക്കുന്ന പാനപാത്രം എന്താ? അതാണ് ഗെത്സെമനയിൽ കർത്താവ് പിതാവായ ദൈവത്തിനടുത്ത് പറയുന്നത്, കർത്താവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമത്ര നടക്കണം. അന്നേരം യഥാർത്ഥത്തിൽ ആ പാനപാത്രം എന്നത് കർത്താവ് പിതാവായ, അതിനൊറ്റ വാക്കിൽ പറയാണ്, അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ കർത്താവിന്റെ പാനപാത്രം എന്നത് ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ളതാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ കർത്താവിന്റെ, ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ അനുസരണത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പായിരുന്നു യേശു ക്രിസ്തു കുടിച്ച പാനപാത്രം. ഞാൻ കർത്താവ് പറയാണ്, ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾ പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ്, എല്ലാ സുവിശേഷങ്ങളും ഉള്ളതാണ്. കർത്താവ് പറയാണ്, പിതാവേ ഈ പാനപാത്രം കുടിക്കാതെ നീങ്ങിപ്പോകാൻ കഴിയുമെങ്കിൽ അത് നീങ്ങിപ്പോകട്ടെ, അല്ല അത് നിന്റെ ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. നിന്റെ കർത്താവിന്റെ ജീവിതത്തിന്റെ ഫുൾ ഉദ്ദേശം, അതിന്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നത് മുതൽ കർത്താവിന്റെ മരണം വരെയും കർത്താവിന്റെ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളത്. ആ ഒരു കാര്യമാണ് കർത്താവ് ആ ഒരു കപ്പിൽ കൂടി, റെസ്റ്റോർഡ് ആ ഒരു പാനപാത്രം കുടിക്കുന്നതിൽ കൂടി വെളിപ്പെടുത്തുക. അന്നേരം ആ പാനപാത്രം, കപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. അന്നേരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പാനപാത്രം എന്താണ്? ഇന്ന് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക, ഇല്ലെങ്കിൽ കർത്താവിന്റെ ഫെലോഷിപ്പിൽ ഒരു വ്യക്തി നടക്കുക എന്നുള്ളതാണ് ഈ പാനപാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കർത്താവുമായിട്ടുള്ള റെസ്റ്റോർഡ് റിലേഷനെ കാണിക്കുന്നതാണെങ്കിൽ, രണ്ടാമത്തേത് കർത്താവുമായിട്ടുള്ള കണ്ടിന്യൂസ് ഫെലോഷിപ്പിനെ കാണിക്കുന്നു. കർത്താവുമായിട്ടുള്ള കണ്ടിന്യൂസ് ഫെലോഷിപ്പ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കർത്താവുമായിട്ടുള്ള കണ്ടിന്യൂസ് ഫെലോഷിപ്പ് എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ കഴിയത്തുള്ളൂ. അന്നേരം കപ്പ് എന്ന് പറയുന്നത്, പാനപാത്രം എന്നത് ദൈവത്തിനുമായിട്ടുള്ള കണ്ടിന്യൂസ് റിലേഷനിൽ ഒരു വ്യക്തി നടക്കുമ്പോൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് കപ്പ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ക്രൂശിൽ ദൈവമായിട്ടുള്ള റിലേഷൻ റെസ്റ്റോർ ചെയ്തു. ക്രൂശിൽ കൂടി ദൈവമായിട്ടുള്ള റെസ്റ്റോർ റിലേഷനിലേക്ക് വന്നൊരു വ്യക്തി ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ കണ്ടിന്യൂസ് ആയി അനുഗമിക്കുമ്പോൾ, ആ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു എന്നതിന്റെ പബ്ലിക് എക്സ്പ്രഷനാണ് കർത്തൃമേശ. ഒരു കാരണം, ഞാൻ കർത്തൃമേശ എല്ലാ കാരണത്തിലേക്കും പോകുന്നില്ല, ഒരു കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടെ ഞാൻ പറയാം. സ്നാനം ക്രൂശിൽ കൂടി ദൈവമായിട്ടുള്ള റെസ്റ്റോർഡ് റിലേഷനിലേക്ക് ഒരു വ്യക്തി വന്നു എന്നുള്ളതിന്റെ പബ്ലിക് എക്സ്പ്രഷൻ ആണ് എങ്കിൽ, കർത്തൃമേശ എന്നത് ആ റെസ്റ്റോർഡ് റിലേഷനിൽ വന്ന വ്യക്തി ക്രൂശെടുത്തുകൊണ്ട് കർത്താവിന് ഇഷ്ടം ചെയ്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു എന്നുള്ളതിന്റെ പബ്ലിക് എക്സ്പ്രഷനാണ്. ആ പബ്ലിക് എക്സ്പ്രഷനിൽ കൂടി നാം വിളിച്ചു പറയുന്നത് ഞാൻ കർത്താവിനോട് കൂടെ നടക്കുന്നു എന്നതും ഞാൻ ദൈവസഭയുടെ ഭാഗമാണ് എന്നുള്ളതും രണ്ട് കാര്യങ്ങൾ ഒരേ സമയം വിളിച്ചു പറയുന്നുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുമ്പോൾ അതിനെ സ്നാനത്തിൽ കൂടി വിളിച്ചു പറയുന്നുവെങ്കിൽ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നത് കർത്തൃമേശയിൽ കൂടി വിളിച്ചു പറയും. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടാത്ത വ്യക്തി, കർത്താവുമായി റെസ്റ്റോർഡ് റിലേഷനിൽ വരാത്ത വ്യക്തി ജലസ്നാനത്തിൽ അത് കാണിച്ചാൽ അത് വെറും റിച്വൽ ആയിരിക്കുന്ന പോലെ, കർത്താവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാത്ത വ്യക്തി കർത്തൃമേശ എടുത്താൽ അതും വെറും റിച്വലാണ്. ഞാൻ ഈ പറയുന്ന എല്ലാം നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാൻ ചെയ്യുന്നതാണ്. ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ബോധ്യങ്ങളെ തെറ്റിക്കുന്നതായിരിക്കും. വീണ്ടും പറയാം, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് ദൈവമായിട്ട് റെസ്റ്റോർഡ് റിലേഷനിലേക്ക് വരാത്തൊരു വ്യക്തി ജലസ്നാനം എടുക്കുന്നത് പോലെയാണ് കർത്താവുമായി കണ്ടിന്യൂസ് ഫെലോഷിപ്പിൽ ജഡത്തെ ക്രൂശിച്ച് ക്രൂശെടുത്തുകൊണ്ട് നടക്കാത്ത വ്യക്തി കർത്തൃമേശ എടുക്കുന്നത്. കാരണം രണ്ടും റോങ് മെസ്സേജാണ് കൊടുക്കുന്നത്. എന്നാൽ ഇതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്, ഒന്ന് ദൈവമായിട്ടുള്ള കണ്ടിന്യൂസ് ഫെലോഷിപ്പിലാണ് ഞാൻ നടക്കുന്നത്, അതേപോലെ തന്നെ ദൈവസഭയുമായിട്ടുള്ള റിലേഷനാണ്. എന്നാൽ ഈ കാര്യങ്ങൾ വീണ്ടും ദൈവവചനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കാം. ഈ കർത്തൃമേശയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ ചിന്തിക്കാനായിട്ട്. ഒന്ന്, ദൈവവുമായിട്ടുള്ള റിലേഷനിലാണ്, കർത്താവുമായിട്ടുള്ള റിലേഷനിലാണ്, കർത്താവിനുമായിട്ടുള്ള റിലേഷനിൽ കണ്ടിന്യൂസ് ആയി ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നത് തന്നെയാണോ കർത്തൃമേശയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 53-ലുള്ള വാക്യങ്ങൾ ഇതിനു മുമ്പ്
വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല.
അവിടെ പറയുകയാണ് ആദ്യത്തെ കാര്യം, ഏറ്റവും ആദ്യത്തെ കാര്യം, മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല എന്ന് പറഞ്ഞാൽ, ഒരുവൻ ജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനായിട്ടും സമൃദ്ധിയായിട്ടും ഉണ്ടാവാനുമായിട്ടും. ന്യായപ്രമാണത്തിന് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനായിട്ടും സമൃദ്ധിയാനായിട്ടുമാണ്. പരീശന്മാരെ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതായത് ആദ്യം നടക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു വ്യക്തി യേശുക്രിസ്തുമായിട്ടുള്ള റെസ്റ്റോർഡ് റിലേഷനിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ജീവൻ പ്രാപിക്കും. ആ റെസ്റ്റോർഡ് റിലേഷനിലേക്ക് വരുന്നതിനെ സിംബോളിക്കായിട്ട് കർത്താവ് എക്സ്പ്രസ് ചെയ്യുകയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ഇതൊരു സിംബോളിക് എക്സ്പ്രഷൻ ആണെന്നുള്ള ഉറപ്പാണ്. കാരണം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതിനെ പറ്റി, യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജീവനായി വരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യമായി യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നതും ആദ്യമായി യേശു ക്രിസ്തുവിന് രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ യേശു ക്രിസ്തു വരുന്നു. ഇത് കർത്തൃമേശയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പഠിപ്പിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാത്തലിക്കിന്റെ ഉപദേശമായിട്ടുള്ള വസ്തുമാറ്റ സിദ്ധാന്തത്തിനോട് യോജിക്കുമെന്നുള്ളതാണ്. എന്നാൽ അതല്ല, ഇത് സിംബോളിക്കാണ്. സിംബോളിക്കായി ഇത് കർത്തൃമേശയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. കാരണം ഞാൻ വീണ്ടും പറയാം, ഇത് ഒന്നാമത്തേത് ആദ്യത്തെ റിലേഷനെ പറ്റിയാണെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് കർത്താവ് പറയാണ്. 56-ാമത്തെ വാക്യം,
എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
ഇതൊരു കണ്ടിന്യൂസ് റിലേഷനാണ്. കർത്താവ് വന്നു, ജീവൻ പ്രാപിച്ചു, അതിനുശേഷം പറയാണ് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അതാണ് ഫെലോഷിപ്പ്, അതാണ് ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ്. യോഹന്നാന്റെ സുവിശേഷ ലേഖനത്തിൽ അത് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. നമ്മിൽ ആ അവനിൽ വസിക്കുന്നു, അവനിൽ നടക്കുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറഞ്ഞവൻ അവൻ നടന്നപോലെ നടക്കേണ്ടതാകുന്നു, വെളിച്ചത്തിൽ നടക്കേണ്ടതാകുന്നു. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവൻ കണ്ടിന്യൂസ് ആയി കർത്താവിന്റെ മാംസം തിന്നുകയും കർത്താവിന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എന്നിട്ട് പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു. എന്താണ് പറയുന്നതിന്റെ അർത്ഥം? കർത്താവ് പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച ലിവിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയാമോ? ജീവനുള്ള പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവിൻ മൂലമാണ് ജീവിക്കുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ പിതാവിനെ ഭക്ഷിച്ചുകൊണ്ട് പിതാവിനെ പാനം ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുപോലെ തന്നെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പറയുന്നതിനർത്ഥം. കണ്ടിന്യൂസ് ആയി കർത്താവിനെ ഭക്ഷിച്ച് കർത്താവിനെ പാനം ചെയ്ത്, അതിന്റെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയി കൂച്ചെടുത്തുകൊണ്ട്, കണ്ടിന്യൂസ് ആയി എന്റെ ഇഷ്ടം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നടക്കുന്ന ഒരു വ്യക്തി എൻ മൂലം ജീവിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി വിൽ ലീവ് ത്രൂ മീ. ഇത് കർത്തൃമേശയുമായിട്ട് ബന്ധം, ഇത് തന്നെ കർത്തൃമേശയിൽ എക്സ്പ്രസ് ചെയ്യുകയാണ്. അത് കർത്തൃമേശ എടുക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം ഇങ്ങനെയാണ് ജീവിച്ചത്, ഞാനത് എക്സ്പ്രസ് ചെയ്യും. ഞാൻ പറയട്ടെ, ഈ കർത്തൃമേശ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ പെർഫോമൻസിന്റെ ടെസ്റ്റ് അല്ല. പലരുടെയും ചിന്തയതാണ് ഈ കർത്തൃമേശയൊക്കെ നേരത്തെ ഒരു അനൗൺസ് ചെയ്ത് ഒരു മൂന്ന് ദിവസം ഉപവാസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ അങ്ങ് വിശുദ്ധരാകും, വിശുദ്ധരായി കർത്തൃമേശയിലേക്ക് നമ്മൾ അങ്ങ് കടക്കാനായിട്ട് വിശുദ്ധരാകും. കർത്തൃമേശ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും പിന്നെ അടുത്ത കർത്തൃമേശയുടെ മൂന്ന് ദിവസം ഉപവാസം വഴിക്കും പിന്നെയും വിശുദ്ധരാകാം. ഇതല്ല ബൈബിള് പഠിപ്പിക്കുന്നത്, ഇതല്ല കർത്തൃമേശയുടെ ഉദ്ദേശം, ഇതല്ല. കാരണം ആദിമസഭയിൽ അങ്ങനെയല്ലായിരുന്നു, ആദിമസഭയിൽ ഇത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, പിന്നീട് ആഴ്ചയിൽ ഒരിക്കൽ എല്ലാം അവർ കൂടി വന്നപ്പോഴൊക്കെ അവർ ചെയ്തു. കാര്യം എന്താണ്? ഇറ്റ്സ് എ നോർമൽ പ്രോസസ്. അതൊരു വ്യക്തി കർത്താവിനോട് കൂടെ നടക്കുന്നു എന്നത് വിളിച്ചു പറയുകയാണ്. ഞാൻ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്നത് ജലസ്നാനത്തിൽ വിളിച്ചു പറഞ്ഞു എങ്കിൽ, ഞാൻ കർത്താവിനോട് കൂടെ നടക്കുന്നു എന്നുള്ളത്, ഞാൻ പിതാവിൻ മൂലമാണ്, യേശുക്രിസ്തു മൂലമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഞാൻ വിളിച്ചു പറയുകയാണ് കർത്തൃമേശയിൽ. അതാണ് ഇവിടെ പറയുന്നത്. യോഹന്നാൻ ബാക്കി എല്ലാ ലേഖനങ്ങളിലും കർത്തൃമേശയെ പറ്റി, അതിന്റെ ചടങ്ങിനെ പറ്റി, യേശുക്രിസ്തു സ്ഥാപിച്ചതിനെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ യോഹന്നാൻ അതിന്റെ സ്പിരിച്വൽ അർത്ഥം മാത്രമേ എഴുതിയിട്ടുള്ളൂ, യോഹന്നാൻ ആ സംഭവം എഴുതിയിട്ടില്ല. എന്നാൽ ഇവിടെയാണ് അതിന്റെ റിയൽ റൂട്ട് മീനിങ് കിടക്കുന്നത്. കർത്തൃമേശയിൽ കൂടി നാം എന്താണ് വിളിച്ചു പറയുന്നത്? ഞാൻ പറയുകയാണ്, ഞാൻ കർത്താവിനോട് കൂടി നടക്കുകയാണ്, കർത്താവിന്റെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുകയാണ്, ഞാൻ എന്റെ ഇഷ്ടം തെളിയിച്ച് കർത്താവിനെ അനുഗമിക്കുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ അതിനായിട്ട് മനസ്സ് വെക്കുകയാണ്. ദിസ് ഇസ് മൈ വിൽ, കർത്താവേ നിന്റെ ഇഷ്ടം മതി. യേശുക്രിസ്തു പറഞ്ഞാൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. അതിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കാം, കർത്താവെ ഇത് വേണമെങ്കിൽ മാറിപ്പോകട്ടെ എന്ന് നമ്മൾ പറഞ്ഞേക്കാം, കർത്താവെ എനിക്കിത് ഇഷ്ടമല്ല എന്ന് നമ്മൾ പറഞ്ഞേക്കാം, അതൊക്കെ ഓക്കെ, എനിക്കിത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞേക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ കപ്പ് എന്ന് കർത്താവ് പറയുന്നത്, കർത്താവ് അവസാനം ഒരു ഡിസിഷനിൽ പറയാണ്, കർത്താവെ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ഞാൻ പറയട്ടെ, അങ്ങനെയല്ലാത്തപ്പോൾ നമ്മൾക്കൊരു കർത്തൃമേശ ആവുമ്പോഴേക്കും നമുക്ക് വിശുദ്ധരായിട്ട് അതിന്റെ അടുത്തേക്ക് വരാൻ കഴിയത്തില്ല. ഇത് കണ്ടിന്യൂസ് റിലേഷനെ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യമാണ്, ദൈവമായിട്ടുള്ള കണ്ടിന്യൂസ് റിലേഷൻ, യേശുക്രിസ്തുമായിട്ടുള്ള കണ്ടിന്യൂസ് റിലേഷൻ, പിതാവായ ദൈവമായിട്ടുള്ള കണ്ടിന്യൂസ് ആയി കർത്താവിൽ ജീവിക്കുന്നു എന്നുള്ളതിനെ എക്സ്പ്രസ് ചെയ്യുകയാണ്. പിതാവിനെ ഭക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തു ജീവിച്ച പോലെ, യേശുക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ട് ഞാൻ അവനിൽ വസിക്കുന്നു, കൊമ്പ് മുന്തിരികളിൽ വസിക്കുന്ന പോലെ ഞാൻ വസിക്കുന്നു എന്നുള്ളതിനെ എക്സ്പ്രസ് ചെയ്യുക. ഇല്ല എങ്കിൽ അതൊരു എക്സ്പ്രഷൻ, ഇറ്റ്സ് എ റിച്വൽ, ദൈവമായിട്ടുള്ള റിലേഷൻ. രണ്ടാമത് ദൈവസഭയുമായിട്ടുള്ള റിലേഷനെ എക്സ്പ്രസ് ചെയ്യുന്നു. ഒന്ന് കൊരിന്ത്യർ അതിന്റെ 10:16-17 വാക്യം,
നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു.
ഇവിടെ പറയാണ്, ഇത് ഞാൻ ആദ്യം പറഞ്ഞു, പ്രൈമറിലി ഇറ്റ് എക്സ്പ്രസ് ദ ഫെലോഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. യേശുക്രിസ്തുവും ദൈവമക്കളും തമ്മിലുള്ള ഫെലോഷിപ്പ്, റിലേഷൻ അല്ല ഫെലോഷിപ്പ്. റിലേഷനാണ് ക്രൂസിൽ റെസ്റ്റോർഡ് ആയതെങ്കിൽ അതാണ് ജലസ്നാനത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ കണ്ടിന്യൂസ് ഫെലോഷിപ്പിനെ എക്സ്പ്രസ് ചെയ്യാൻ, ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് മാത്രമല്ല, അത് മാത്രം എക്സ്പ്രസ് ചെയ്യുന്നതല്ല കർത്തൃമേശ, ദൈവമക്കളുമായിട്ടുള്ള ഫെലോഷിപ്പിനെ എക്സ്പ്രസ് ചെയ്യുന്ന. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. ഇവിടെ പറയുകയാണ്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലേ? ഇസ്റ്റ് എ ഫെലോഷിപ്പ് ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. എന്നിട്ട് പറയാണ്, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ. എന്താണ് ഇവിടെ പറയുന്നത്? ക്രിസ്തുവിന്റെ ശരീരം എന്താണ്? ക്രിസ്തുവിന്റെ ശരീരമാണ്. എന്താ ശരീരം? എവിടെ പറയുന്നത്? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ടല്ലേ, അപ്പം ഒന്നാകൊണ്ട് നാം പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശങ്ങളല്ലോ. ദാറ്റ് ഇസ് എ ഫെലോഷിപ്പ് ഓഫ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദൈവസഭയുടെ ഫെലോഷിപ്പിന്റെ ഭാഗമാണ്. അതായത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിക്ക് ദൈവസഭയുമായിട്ടൊരു ഫെലോഷിപ്പ് കാണും. കാണും. ഇല്ലെങ്കിൽ ഈ വ്യക്തി ദൈവത്തെ അനുസരിക്കുന്നു എന്ന് പറയുന്നതിനെ കള്ളവും. മറ്റുള്ളവരെടുത്ത് അതിനെന്ത് സംഭവിക്കണമെന്നറിയാമോ? എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിക്ക് ഫെലോഷിപ്പ് സാധിക്കുന്നില്ല? രണ്ട് കാര്യങ്ങൾ. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്നവരല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നിങ്ങൾ ഇരുട്ടിൽ നടക്കുന്ന അല്ല, വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. കർത്താവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് നിങ്ങൾ കർത്താവിനെ അനുഗമിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വേറൊരു വ്യക്തിയുമായി ഫെലോഷിപ്പിൽ നിൽക്കാൻ കഴിയാത്തത്. നിങ്ങൾക്ക് അങ്ങനൊരു ഫെലോഷിപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെടുത്ത് നിങ്ങളുടെ ഫെലോഷിപ്പ് കട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർത്തൃമേശ എടുക്കാൻ യോഗ്യതയില്ല. ഞാൻ ഈ പറയുന്നതെല്ലാം ദൈവവചനത്തിലെ കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇവിടെ പറയുകയാണ്, ഈ അപ്പം എന്നത് ഇറ്റ്സ് എ എക്സ്പ്രഷൻ ഓഫ് ഫെലോഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ബിറ്റ്വീൻ മാൻ. ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് കട്ടായ വ്യക്തികൾക്ക്, ദൈവമക്കളുമായിട്ടുള്ള ഫെലോഷിപ്പ് കട്ട് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക്, അവർ സ്ഥാനപ്പെട്ടവരായിരിക്കാം, പക്ഷെ കർത്തൃമേശയ്ക്കുള്ള യോഗ്യത അതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, രണ്ടു മൂന്ന് ദിവസത്തെ വിശുദ്ധ ജീവിതത്തിന്റെ ടെസ്റ്റ് അല്ല ഇത്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നിങ്ങളുടെ റിലേഷന്റെയും ടെസ്റ്റാണ്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവമക്കളും. എന്തുകൊണ്ടാണ് ദൈവമക്കളുമായിട്ട് നമുക്ക് ഫെലോഷിപ്പ് ആകാൻ കഴിയാത്തത്? കാരണം നമ്മുടെ ജഡം മരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഐ വോണ്ട് ടു പ്രിസേർവ് മൈ ഫ്ലഷ്, എന്റെ ഐഡന്റിറ്റി. എനിക്ക് നിലത്ത് വീണിച്ചാകാൻ കഴിയാതെ, ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്ന പോലെ ചത്തൊരപ്പമായി തീരാൻ എനിക്ക് തയ്യാറല്ല. ഐ വോണ്ട് ടു സ്റ്റാൻഡ് ഫോർ മൈ ഓൺ. ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യനും, ദൈവത്തിന്റെ മുമ്പിൽ അത് നിൽക്കുന്നവൻ, അതോടുകൂടി മനുഷ്യരുടെ മുമ്പിലും ആ റിലേഷൻ കട്ടാവും. എന്നാൽ ദൈവമായിട്ടൊരു വ്യക്തി റിലേഷൻ റെസ്റ്റോർഡ് റിലേഷനിലേക്ക് വരുമ്പോൾ ആ വ്യക്തി റെസ്റ്റോർഡ് ഫെലോഷിപ്പിലേക്കും കടക്കുന്നു. അതോടുകൂടി ആ വ്യക്തി ദൈവസഭയുടെ ഭാഗമായി ആ ഒരു ഫെലോഷിപ്പിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അൺലെസ്, അത് നിങ്ങളുടെ കുടുംബത്തിലുമായിരിക്കാം, ഭാര്യയും ഭർത്താവുമായിട്ടായിരിക്കാം, നിങ്ങൾ തമ്മിൽ ഫെലോഷിപ്പിലല്ലെങ്കിൽ, നിങ്ങൾ തമ്മിൽ റിയൽ ഫെലോഷിപ്പിലല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പം ആണ് എന്ന് പറയാൻ കഴിയില്ല. ബേസിക്കലി, ഏറ്റവും ബേസിക്കലി അത് കുടുംബത്തിലാണ് തുടങ്ങുന്നത്. ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട്, നല്ല റിലേഷൻ അല്ലാതെ, ഫെലോഷിപ്പിലല്ലാതെ നിങ്ങൾ കർത്തൃമേശയിൽ കൈനീട്ടുമ്പോൾ നിങ്ങൾ റോങ് മെസ്സേജാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. അതിന്റെ വൈഡർ എക്സ്പ്രഷനാണ് ദൈവസഭയിൽ. അപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യണം? എന്താണ് കർത്തൃമേശയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ വ്യക്തി ചെയ്യേണ്ടത്? അതാണ് നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്നത്. ഈ വാക്യം മാത്രമേ നമ്മൾ സ്ഥിരമായിട്ട് വായിക്കാറുള്ളൂ, കാരണം അതൊരു റുട്ടീനായി തീരുകയാണ്. എന്നാൽ അത് ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലാണ് അത് എഴുതുന്നത്. ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ അത് മാത്രം എഴുതിയിട്ട് വായിച്ചിട്ട് കാര്യമില്ല. അതാണ് 1 കൊരിന്ത്യർ 15:27-27 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്. ഇതിന്റെ കണ്ടിന്യൂസ് ആണ്. അതായത് ആദ്യം ദൈവമായിട്ടുള്ള റിലേഷൻ ക്രൂശിൽ റെസ്റ്റോർഡായി, ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിൽ ഒരു വ്യക്തി നടക്കുന്നു, വെളിച്ചത്തിൽ നടക്കുന്നു, ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു. അതോടുകൂടി ആ വ്യക്തിക്ക് ദൈവസഭയുമായിട്ട് ഫെലോഷിപ്പും റിലേഷനുമുണ്ട്. കുടുംബത്തിൽ അവർ ഒരു ശരീരമാണ്, ദൈവസഭ എന്ന ഒരപ്പമാണ്, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി കർത്തൃമേശയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി പറയാണ്. അതിന്റെ 24 വാക്യങ്ങളിൽ പൗലോസ് അത് വിശദീകരിക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാവുന്നു, ഇത് കുടിക്കുമ്പോഴേക്ക് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ അത് കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് നമ്മളെ ദൈവമായിട്ട് റെസ്റ്റോർ ചെയ്തു എന്നുള്ളതിനെയും, ആ ക്രൂശിലെ റെസ്റ്റോർഡ് റിലേഷനിൽ നമ്മളെ റെസ്റ്റോർഡ് ഫെലോഷിപ്പിലേക്ക് കൊണ്ടുവന്നു എന്നതിനെയും അത് പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. എന്താണ് ആ യോഗ്യത? ഏറ്റവും പ്രധാനപ്പെട്ട അയോഗ്യത എന്താണ്? ഇല്ലെങ്കിൽ ഒരു അയോഗ്യത എന്നുള്ളതല്ല, എന്താണ് അവിടെ പറയുന്ന അയോഗ്യത? താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ആ അയോഗ്യതയിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം. എന്താണ് തന്നെത്താൻ ശോധന ചെയ്യേണ്ടത്? ദൈവമായിട്ട് ആർ യു ഇൻ റൈറ്റ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് എന്നുള്ളത് നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്യേണ്ടതാണ്. കാരണം എന്താണ്? അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. ഞാനും ദൈവമായിട്ട് റൈറ്റ് റിലേഷനിലും ഫെലോഷിപ്പിലും ആണോ എന്ന് ആർക്കറിയാവുന്നത്? എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ തന്നെത്താനാണത് ശോധനയുണ്ട്. തന്നെത്താൻ അത് ശോധന ചെയ്യണം. തന്നെത്താൻ ശോധന ചെയ്യാതെ ഇതിൽ പങ്കെടുക്കരുത്. ഒന്ന്, ദൈവമായിട്ടുള്ള റിലേഷൻ ഫെലോഷിപ്പ് തന്നെത്താൻ ശോധന. രണ്ട്, എന്ത് ശോധന ചെയ്യണം? അടുത്ത വാക്യം പറയാണ്, തിന്നുകയും 20-ാമത്തെ വാക്യം, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷ. എന്നാൽ അവിടെ എന്താ രണ്ടാമത് ശോധന ചെയ്യേണ്ടത്? ശരീരത്തെ. ഏത് ശരീരത്തെ? ഏത് ശരീരത്തെ? സ്വന്തം ശരീരത്തെ, സഭ എന്ന ശരീരത്തെ. അതാണ് കൊരിന്ത്യ ലേഖനം മുമ്പത്തെ അധ്യായം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പം ഒന്നാകുന്നത് പോലെ നാം ഒരു ശരീരമാകുന്നു. രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തി ശോധന ചെയ്യണം. എന്ത്? ഒന്ന്, ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് ശോധന ചെയ്യണം. മറ്റേത്, ദൈവസഭയുമായിട്ടുള്ള ഫെലോഷിപ്പ് ശോധന ചെയ്യണം. ദൈവവുമായി നിങ്ങൾ സെറ്റിൽ ചെയ്യാനുള്ളത് ദൈവവുമായി സെറ്റിൽ ചെയ്യണം. മനുഷ്യനുമായി സെറ്റിൽ ചെയ്യാനുള്ളത് മനുഷ്യനുമായി സെറ്റിൽ ചെയ്യണം. ഇത് രണ്ടും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ യു ആർ ഗിവിംഗ് എ റോങ് പിക്ചർ. അതിന്റെ ജസ്റ്റ് എ റിച്വൽ. അതിന് ഭവിഷ്യത്തുകളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതല്ല ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും. അപ്പോൾ എന്ത് സംഭവിക്കണം? താഴേക്ക് വരുമ്പോൾ പറയാണ്, നാം നമ്മെ തന്നെ വിധിക്കുന്നു എങ്കിൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കാതിരുന്നാൽ ദൈവം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകും, അതിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഞാൻ വാക്കുകൾ നിർത്തട്ടെ. നമ്മൾ ഈ കാര്യങ്ങൾ, ഇതിന്റെ റിയൽ ബാക്ക്ഗ്രൗണ്ട് ട്രൂത്തുകൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരിക്കാം. സ്നാനത്തിനെ പറ്റിയും കർത്തൃമേശയെ പറ്റിയുള്ള റിയൽ ട്രൂത്തുകൾ നമ്മൾ മനസ്സിലാക്കാതെ ഇരുന്നാൽ വി ക്യാൻ ഡു ഇറ്റ് ആസ് എ ജസ്റ്റ് എ റിച്വൽ. അത് ചെയ്യരുത്. അനുപകരാതെ ട്രൂത്ത് എന്താണ് ഇതിന്? ദൈവമായിട്ടുള്ള റെസ്റ്റോർഡ് ഫെലോഷിപ്പിലേക്ക് ഒരു വ്യക്തിക്ക് വരാൻ എത്ര നേരം എടുക്കും? യോഹന്നാൻ എന്താ പറയുന്നത്? യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 1:9 9-ാമത്തെ വാക്യം, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അങ്ങനെ അവനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ. അങ്ങനെ ഒന്നാമത് ദൈവവുമായി, ദൈവം കാണിച്ചു തരുമ്പോൾ ഒന്നാമത് ദൈവവുമായിട്ടുള്ള ആ ഫെലോഷിപ്പ് റെസ്റ്റോർ ചെയ്യണം. മാനസാന്തരപ്പെടുമ്പോഴേ നടക്കത്തുള്ളൂ, അല്ലാതെ കുറെ പരിപാടികൾ കാണിച്ചിട്ടൊന്നും നടക്കത്തില്ല. റിപ്പൻറ്റ് ആൻഡ് കം ബാക്ക് ടു ദ റിലേഷൻ ആൻഡ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് മടങ്ങി വരും. പാപങ്ങളെ ഏറ്റുപറയുക ആരുടെ അടുത്ത്? ദൈവത്തിൻ്റെ അടുത്ത് ചെയ്താണെങ്കിൽ ദൈവത്തിൻ്റെ അടുത്താണ് പറയേണ്ടത്. ദൈവത്തിൻ്റെ അടുത്ത് ഇവിടുത്തെ പാപം മനുഷ്യരുടെ അടുത്ത് വന്നേറ്റ് പറയണ്ട. രണ്ട്, മനുഷ്യരുടെ അടുത്ത് നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ അടുത്ത് തന്നെ ഏറ്റുപറയണം. അത് ഭാര്യയുടെ അടുത്താണെങ്കിലും ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും അത് ഏറ്റു പറയണം. ആ റിലേഷനും ആ ഫെലോഷിപ്പും റെസ്റ്റോർഡ് ആവണം. ഇതൊന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ശിക്ഷാവിധി ഒഴിവാക്കുക. അതൊരു നല്ല മെസ്സേജ് അല്ല, ദൈവത്തിന്റെ മെസ്സേജ്. ആക്ച്വലി യു നീഡ് ടു പാർട്ടേക്ക്. ഇതൊരു ഫീസ്റ്റ് ആണ് ആക്ച്വലി അല്ലേ. ഇതൊരു ദൈവമായിട്ടുള്ള ഒരപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇറ്റ്സ് എ സെലിബ്രേഷൻ. അല്ലാതെ ഒരു വലിയ ഹാർഡ് ആൻഡ് റൂൾ അല്ല. പക്ഷെ ഇതിന്റെ ട്രൂത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് ട്രൂത്തുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാൻ സാധിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ വാക്കുകൾ നിർത്തിട്ട്, ഈ കാര്യങ്ങൾ ദൈവമായിട്ട് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചില വ്യക്തികൾ ദൈവമായിട്ടുള്ള റിലേഷനും ബാക്കിയുള്ളവരായിട്ടുള്ള റിലേഷനും തെറ്റി എന്ന് ദൈവസഭയ്ക്ക് ബോധ്യം വരുമ്പോൾ ചിലരടുത്ത് നമ്മൾ സ്പെസിഫിക്കലി ചിലപ്പോൾ പറയും, കർത്തൃമേശയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറയും. അല്ലാത്ത വ്യക്തികൾ അവരവരാണ് ശോധന ചെയ്യേണ്ടത്. എല്ലാവരുടെയും കാര്യം നമുക്കറിയില്ല. അതൊരു ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ ചിലത് പബ്ലിക്കലി എക്സ്പോസ്ഡ് ആവുമ്പോഴാണ് നമ്മൾ ഇടപെടേണ്ടി വരുന്നത്. അല്ലാത്തടത്തോളം ഒരു വ്യക്തി തന്നെത്താൻ ശോധന ചെയ്യേണ്ട. അതുകൊണ്ടാണ് എനിക്ക് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. തന്നെത്താനാണ് ശോധന ചെയ്യേണ്ടത്, വേറൊരു വ്യക്തി ഒന്ന് പറയല്ല. അതൊരു എക്സ്ട്രീം സ്റ്റെപ്പാണ്. എന്നാൽ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് ദൈവവുമായിട്ടുള്ള റിലേഷനിൽ ആം ഐ വാക്കിംഗ് ഇൻ ദ ലൈറ്റ്, യേശു ക്രിസ്തുവിനെ ഭക്ഷിച്ചും യേശു ക്രിസ്തുവിനെ പാലം ചെയ്തും ഞാൻ ദിവസവും ജീവിക്കുന്ന വ്യക്തിയാണ്, ദൈവസഭയുമായിട്ടുള്ള എന്റെ ബന്ധം എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ രണ്ടും ചോദന ചെയ്തിട്ട്. അത് റെസ്റ്റോർഡ് ആവാനായിട്ട് അധികം സമയം വേണ്ട. അത് റെസ്റ്റോർഡ് ആവാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ സീൽ റെസ്റ്റോർഡ് ആയതിനു ശേഷം അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് കർത്തൃമേശയിൽ കൂടി. അപ്പോൾ യേശുക്രിസ്തു പറയാണ്, നമ്മൾ മർക്കോസിലെ സുവിശേഷത്തിൽ വായിച്ച വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ മർക്കോസിലെ സുവിശേഷം 10:38 ഈ രണ്ട് കാര്യങ്ങൾ കർത്താവ് പറയാണ്, ഞാൻ ഏറ്റ സ്നാനം ഏൽക്കുകയും ഞാൻ കുടിക്കുന്ന ആ കപ്പ് നിങ്ങൾ കുടിക്കുകയും ചെയ്യാൻ കഴിയുമോ, ദെൻ നിങ്ങൾക്ക് സ്പിരിച്വൽ അതോറിറ്റീസ് ഉണ്ട്, ദൈവത്തിന്റെ ആത്മീയ ബ്ലെസ്സിങ്ങുകൾ നമുക്ക് ലഭിക്കും. യേശുക്രിസ്തു ഏറ്റ സ്നാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിനോട് ചേരുന്ന നമ്മുടെ സ്നാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന സ്നാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, യേശുക്രിസ്തു കുടിച്ച കപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ആ കപ്പിനോടുള്ള നമ്മുടെ ഫെലോഷിപ്പ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി, ഇതിനെ രണ്ടിനെയും എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ദൈവം നമ്മൾ സഹായിക്കുന്നത്.